കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയിരുദാസൻ സജി പാസ്റ്റർ, അതുപോലെ ജോയൽ പാസ്റ്റർ, ഇവരെ എല്ലാവരെയും കുടുംബം കുടുംബമായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. 3 വർഷം മുമ്പ് ഇവിടെ ഒരിക്കൽ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു കുടുംബമായിട്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കുടുംബം കുടുംബമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം എനിക്ക് ഓരോ ദിവസവും അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ തരുന്നു. അതുപോലെ നിങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹിച്ചിട്ടാണ് ഇവിടെ കടന്നു വരുവാനും അതുപോലെ തന്നെ സ്തോത്രം നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാനും തന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. കർത്താവ് നിങ്ങളെല്ലാം കുടുംബ കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു വട്ടം കൂടെ ഓർപ്പിക്കുന്നു. നമുക്ക് വചനഭാഗത്തിലേക്ക് കടക്കാം. കേവലം 1/2 മണിക്കൂർ മാത്രമുള്ളല്ലോ നമുക്ക് വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 1 കൊരിന്ത്യർ, അതിൻ്റെ 1 കൊരിന്ത്യർ 2:14, 15, and 16. 1 കൊരിന്ത്യർ 2:14, 15, 16 വേദവശമുള്ള എല്ലാവരും അത് കരങ്ങളെടുക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ വചനം വായിക്കണം. വചനം വായിച്ചാൽ മാത്രമേ നമുക്ക് സ്തോത്രം. വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയണം. സ്തോത്രം. വചനം ജീവിതത്തിൽ ആഴമായി പതിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരും. സ്തോത്രം. 1 സങ്കീർത്തനം വായിക്കുന്നത് സ്തോത്രം, രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെ രാപ്പകൽ വായിക്കുകയല്ല, ധ്യാനിക്കുമ്പോൾ. അപ്പം അത് ഭാഗ്യവാനാണ്. സ്തോത്രം. അവൻ ആറ്റഴുത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയായിരിക്കും. അപ്പം നമുക്ക് ആ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ അത് നമ്മളോട് ഇടപെടും, നമ്മളോട് സംസാരിക്കും, നമുക്കത് അനുഗ്രഹവും ശുദ്ധീകരണവുമായി തീരും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ അല്ലിയ 3 കൂട്ടം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 1, സ്തോത്രം അല്ലിയ. ഇവിടെ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്നാണ് വായിക്കുന്നത്. എന്താണ് ഈ പ്രാകൃത മനുഷ്യൻ? സ്തോത്രം. ഇംഗ്ലീഷിൽ നാച്ചുറൽ മേൻ എന്നാണ്. നമ്മൾ പ്രാകൃതം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ സ്തോത്രം നമുക്ക് അല്ലിയ വികൃതമായിട്ടുള്ള ജീവിതം അതുപോലെ ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. സ്തോത്രം. ഇവിടെ നമ്മൾ നാച്ചുറൽ മേൻ തന്നെയാണ്. എന്നാൽ അല്ലിയ ഈ 3 വിഭാഗങ്ങളും സ്തോത്രം സഭയിലുണ്ട് എന്നുള്ളതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. അപ്പോസ്തലന് അല്ലിയ കോരിന്തിൽ സ്തോത്രം വന്നു. സ്തോത്രം. Acts 18:1 വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ കോരിന്തിൽ വന്നു. സ്തോത്രം. അവിടെ അല്ലിയ സ്തോത്രം സിനഗോഗിൽ പോയി പ്രസംഗിച്ചു അല്ലിയ. അതിനുശേഷം അല്ലിയ അവിടെ 1.5 വർഷക്കാലം കോരിന്തിൽ താമസിച്ചു. 1.5 വർഷക്കാലം അവിടെ താമസിച്ച് സഭ ആരംഭിച്ചു. അങ്ങനെ സഭ ആരംഭിച്ച ശേഷം അദ്ദേഹം പിന്നെയും തൻ്റെ മിഷണറി യാത്ര ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം പോയപ്പോൾ ഈ സഭയെക്കുറിച്ച് അല്ലിയ താൻ ആരംഭിച്ച സഭയെക്കുറിച്ച് പല കേൾവിയും കേട്ടു. 1, അവിടെ സ്തോത്രം സ്തോത്രം നമുക്കറിയാം 1 അധ്യായത്തിൽ നമുക്കുണ്ട് സ്തോത്രം, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് കേൾക്കുന്നു. സ്തോത്രം. സ്തോത്രം. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഒരാൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഒരാൾ പൗലൂസിൻ്റെ പക്ഷക്കാരൻ, ഒരാൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ, ഇങ്ങനെ പക്ഷം തിരിഞ്ഞുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെ പല കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അല്ലിയ ആ സ്തോത്രം നമുക്കറിയാം അല്ലിയ ഓരോ കാര്യങ്ങളെയും കുറിച്ച് അല്ലിയ അപ്പോസ്തലന് തൻ്റെ ഉപദേശപരമായിട്ട് സഭയ്ക്ക് വാണിങ് കൊടുത്തു. അതാണ് നമ്മളിവിടെ കാണുന്നത്. പല കാര്യങ്ങളും. സ്തോത്രം. ഞങ്ങൾ ഈ പ്രസംഗിക്കുമ്പോൾ അല്ലിയ ശ്രദ്ധിക്കണം. അല്ലിയ ഒരു പ്രസംഗം കേട്ടിട്ട് പോകാനല്ല ഞാനും അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില രൂപാന്തരം വരണം, അതിന് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുള്ളവരാണ്. സ്തോത്രം. പ്രസംഗം കേട്ട് അങ്ങ് പോയി കഴിയുമ്പോൾ, ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അതിൻ്റേതായ ഗ്യാസ് പോവും. സ്തോത്രം. എന്നാൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം പരിശോധിക്കണമെന്ന് എന്നെ ഹൃദയംഗമായി ഞാൻ നിങ്ങളോട് പറയാം. നന്ദിയോട് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഈ അപ്പോസ്തലന് പല പല കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ഭക്ഷണ കാര്യത്തെക്കുറിച്ച്, തിരുവത്താഴത്തെ കാര്യത്തെക്കുറിച്ച്, അതുപോലെ കൃപാവരങ്ങളെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ട് അവരോട് സംസാരിച്ചു. ഇവിടെ അരളിയ പറയാണ്, അരളിയ താൻ പോയതിന് ശേഷം ഇവിടെ അരളിയ കാരണം പിന്നെ പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മേനുകൾ. എന്താണ് പ്രാകൃത മനുഷ്യൻ? അവർ സഭായോഗത്തിലൊക്കെ കടന്നു വരുന്നുണ്ട്, പക്ഷേ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരല്ല. അതാണ് നാച്ചുറൽ മേൻ. ലോകമനുഷ്യെ പോലെ മാത്രമേ ഉള്ളൂ. അവർക്ക് സഭയമൊക്കെ വലിയ കാര്യമായി, പാട്ടൊക്കെ പാടുന്ന കേൾക്കുന്ന ഇഷ്ടമാണ്, ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ്, അതുപോലെ തന്നെ എല്ലാവരും വലിയ ദൈവത്തെ മഹത്വപ്പെടുന്നൊക്കെ കാണുന്നൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അവർ രക്ഷയുടെ അനുഭവത്തിൽ വന്നവരല്ല. അതാണ് നാച്ചുറൽ മേൻ. നാച്ചുറൽ മേൻ അല്ലിയ സ്തോത്രം ഇവിടെ എഴുതിയിരിക്കുകയാണ്. സ്തോത്രം. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. സ്തോത്രം. അതവന് പോഷത്വമാകുന്നു. ഉണ്ടോ? അവനത് വെറും പോഷത്വമാണ്. ഈ പാട്ടോ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർ ലോകം നോക്കുമ്പോൾ ഇത് പോഷത്വമാണ്. സ്തോത്രം. അതുകൊണ്ട് പോഷന്മാരാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പറയാറില്ലെങ്കിലും അവനിതൊക്കെ വന്നു കാണുന്നു. പക്ഷേ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടില്ല, രക്ഷ അനുഭവത്തിൽ വന്നിട്ടില്ല, യേശുക്രിസ്തുവിനെ സ്വന്തമായി സ്വീകരിക്കാതെ അല്ലെ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് അവന് പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മേൻ എന്നാണ്. സ്തോത്രം. ഇതാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഈ പോഷത്വം 1:18 വായിക്കുന്നത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാണ്. കണ്ടോ? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. സ്തോത്രം. അത് നമ്മൾ അനുഭവിക്കും തോറും ദൈവശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പോഷത്വമായതുകൊണ്ട് അവനത് ഗ്രഹിക്കാൻ കഴിയില്ല, പ്രാകൃതം, ഈ പ്രാകൃത മനുഷ്യന്. സ്തോത്രം. എന്നാൽ സ്തോത്രം, ആത്മീയമായി വിവേചിക്കേണ്ടതായ അവന് ഗ്രഹിക്കാൻ കഴിയുന്നതുമല്ല. അവനിത് ആത്മീയമായിട്ട് ചിന്തിക്കാത്തതുകൊണ്ട് അവന് ഗ്രഹിക്കാൻ പോലും കഴിയുന്നില്ല. ഇതാണ് നാച്ചുറൽ മേൻ്റെ അവസ്ഥ. ഹല്ലേലൂയ. അനേക സഭകളിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവർ നാട്ടിലുണ്ട്. സ്തോത്രം. അനേകരുണ്ട്, കടന്നു വരുന്നുണ്ട്, പോകുന്നൊക്കെയുണ്ട്. പക്ഷേ യഥാർത്ഥ രക്ഷാനിർണയം പ്രാപിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് അവർക്കിത് പോഷത്വമായിട്ട് തോന്നും. സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ നമ്മളങ്ങനെയല്ല. സ്തോത്രം. നമ്മൾ അടുത്ത സെറ്റിലാണ് വരുന്നത്. ഹല്ലേലൂയ. അടുത്ത കാര്യം ഹല്ലേലൂയ സ്പിരിച്വൽ മേനെ കുറിച്ചാണ് അടുത്തത്. രണ്ടാമത്തെ വാക്യം, അടുത്ത വാക്യം, സ്തോത്രം. 15 വാക്യം, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ആത്മീയൻ്റെ ലക്ഷണം വിവേചനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, ഡിസേർമെൻറ്റ്. അപ്പം നമുക്ക് ഹല്ലേലൂയ വിവേചനം വേണം. ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ ആ ദൈവികമായ കാര്യങ്ങളിലും നമുക്ക് വിവേചന ശക്തി ഉണ്ടായിരിക്കണം. സ്തോത്രം. ഈ വിവേചന ശക്തി നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോടനുബന്ധിച്ച് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ യേശുക്രിസ്തുവിനെയാണ് എപ്പോഴും കാണിക്കുന്നത്. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ കാണിക്കുന്നത്. അവൻ്റെ ഹല്ലേലൂയ ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. സ്തോത്രം. യേശു നടന്നതുപോലെ നടക്കണമെന്നാണ് ഹല്ലേലൂയ 1 യോഹന്നാൻ 2:6 വാക്യത്തിൽ വായിക്കുന്നത്. യേശുക്രിസ്തു നടന്നതുപോലെ. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നു ഹല്ലേലൂയ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളാണ് നമ്മുടെ ശുശ്രൂഷ എന്നല്ല. യേശുക്രിസ്തു അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, കുരുടനെ സൗഖ്യമാക്കി, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, അതുപോലെ വെള്ളത്തെ വീഞ്ഞാക്കി. ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഞാനിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. സ്തോത്രം. ഒരു ദേവദാസനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയണം. അവനാണ് നമുക്ക് മാതൃക. സ്തോത്രം. അവൻ്റെ ശൂഷ്യല്ല, അവൻ്റെ ജീവിതമാണ് മാതൃക. സ്തോത്രം. നമ്മൾ എന്താ വായിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1:1 വായിച്ചേ. ഡു ആൻഡ് ടീച്ച് എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഡു ആൻഡ് ടീച്ച്. യേശുക്രിസ്തു ചെയ്തും ഉപദേശിച്ചുമായ കാര്യം. ഒന്ന് ചെയ്തു, അത് കഴിഞ്ഞ് ഉപദേശിച്ചു. യേശുക്രിസ്തു ചെയ്യാതെ ഒന്നും ഉപദേശിച്ചില്ല. സ്തോത്രം. അതാണ് ഉപദേശിമാര് ചെയ്യാതെ എന്തെല്ലാം പ്രസംഗിക്കപ്പെടുമെന്നറിയോ? അവരുടെ ജീവിതത്തിൽ എന്നോ ഒന്നുമില്ല. ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യം കൊണ്ടാണ് പറഞ്ഞു. സ്തോത്രം. ഡു ആൻഡ് ടീച്ച്. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത നമ്മൾ പ്രസംഗിക്കാൻ പോകരുത്. സ്തോത്രം. അതാണ് അപ്പോസ്തലന് മാതൃകയായിരുന്നത്. ഡു ആൻഡ് ടീച്ച്. യേശുക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഹല്ലേലൂയ അനുഭവത്തിലൂടെ കടന്നു പോവും. അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇല്ലാത്ത കാര്യം പ്രസംഗിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നന്ദിയോട് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ഇത് ആത്മീയൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ യേശുക്രിസ്തുവിനെയാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശൂഷ എന്താണ്? അവൻ ഏറ്റവും താണു. ഉന്നതനായിരുന്നു, സ്വർഗത്തിലായിരുന്നവൻ, ദൈവമായിരുന്നവൻ ഇവിടെ മനുഷ്യനായി അവതരിച്ചു. അതാണ് സ്തോത്രം. നമുക്കറിയാം അവന് ഹല്ലേലൂയ സ്തോത്രം ഗോശാലയിൽ അല്ലെ പശുത്തൊട്ടിലാണ് ജനിച്ചത്. നമ്മളാരും അവിടെ ജനിച്ചിട്ടില്ല. നമ്മളെല്ലാം ഹോസ്പിറ്റലിലോ അതുപോലെ വീട്ടിലോ ഒക്കെ ആയിരിക്കാം. ഞാൻ ജനിച്ച വീട്ടിലാണ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കർത്താവ് ജനിച്ച ഏറ്റവും താണുവന്ന് പശുത്തൊട്ടിൽ. സ്തോത്രം. ഹല്ലേലൂയ. ആ പശുത്തൊട്ട് ജനിച്ചവൻ ഹല്ലേലൂയ. ലൂക്കോസിന് ശേഷം 2:40 വാക്യം വായിക്കുമ്പോൾ പ്രകാരം വായിക്കാം. 2:40. പൈതൽ വളർന്ന്, നമ്മളെപ്പോലെ തന്നെ പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ്. സ്തോത്രം. പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞു. സ്തോത്രം. ആത്മാവിൽ ബലപ്പെട്ടു. ദൈവകൃപ, ആത്മാവിൽ ബലപ്പെട്ടു. ഇതാണ് പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞു. സ്തോത്രം. നമ്മളെപ്പോലെ തന്നെ വളർന്നു വന്നവനായ യേശുക്രിസ്തു. ഒരു വ്യത്യാസമല്ല, ജഡത്തിൽ വന്നതാ. അവൻ ആരായിരുന്നു? ദൈവം തന്നെയാ. സ്തോത്രം. എന്നാൽ ഭൂമിയിൽ വന്നപ്പോൾ അവൻ ജഡത്തിൽ വന്നു. എന്താണ്? നമ്മളെ രക്ഷിപ്പാൻ തക്കോണം ഇത്താണ് വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ അവന് സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ. എന്നാൽ 3:21 വായിച്ചേ. ലൂക്കോസ് 3:21. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ അവൻ്റെ മേൽ ആവസിച്ചു. കണ്ടോ? സ്തോത്രം. സ്നാനം നടത്തിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ അവൻ്റെ മേൽ വന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 30 വർഷത്തെ ജീവിതത്തെ കുറിച്ച് സ്വർഗം അവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 30 വർഷക്കാലം. നമുക്കറിയാം അവന് ഹല്ലേലൂയ സ്തോത്രം തൻ്റെ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. സ്തോത്രം. പെർഫെക്റ്റ് ആയിരുന്നവന് പെർഫെക്റ്റ് അല്ലാത്ത മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നെന്ന്. സ്തോത്രം. ഒന്ന് ചിന്തിച്ച് നോക്കി അവൻ്റെ താഴ്മ എത്രമാത്രം താഴ്ന്നു. യേശുക്രിസ്തുവിനെ പോലെ താഴ്മയുള്ള ആർക്കുമില്ല. യേശുക്രിസ്തുവിനാണ് നമ്മൾ പഠിക്കേണ്ടത്. താഴ്മയും വിനയമുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. 10:11:29. അല്ലേ സ്തോത്രം. താഴ്മയും വിനയമുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിൽ താഴ്മയും വിനയം ഉണ്ടെങ്കിൽ ദൈവം കൃപ തരും. നമുക്ക് അഹങ്കാരം ഹൃദയത്തിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കുഴപ്പം. സ്തോത്രം. നമ്മൾ പഠിക്കുന്ന മുഴുവൻ ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം ജനസിസ് 2:9 വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 2:9 വായിച്ചേ. ഇവിടെ നമ്മൾ വായിക്കുന്നത് സ്തോത്രം, തോട്ടത്തിൻ്റെ നടുവിൽ അത് കാണുവാൻ ഭംഗിയുള്ളത് തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മകളെക്കുറിച്ച് നന്മതിന്മകളെക്കുറിച്ച് അറിയേണ്ട വൃക്ഷമുണ്ട്. അപ്പോൾ രണ്ട് വൃക്ഷങ്ങളാണ് പ്രധാനപ്പെട്ടത്. തോട്ടത്തിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, എന്നാൽ ഇവിടെ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള ഇവർ ആദാവും ഉവ്വായും തിന്നത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമാണ്. ആ അറിവ് സ്തോത്രം ഇന്ന് വന്ന് 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 അറിവ് ചീർപ്പിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് അറിവ് അങ്ങേയറ്റം വർദ്ധിച്ചിരിക്കുക, പക്ഷേ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ ഒക്കുന്നില്ല. അറിവിൻ്റെ വൃക്ഷം ജീവന്റെ വൃക്ഷം. അറിവിൽ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം, ഏത് മൊബൈൽ എടുക്കാം, ഏത് കാര്യങ്ങളും ഏത് ടെക്നിക്കും നമുക്ക് അനുസരിക്കാൻ കഴിയും. എന്നാൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഓൾഡ് ടെസ്റ്റമെന്റ് എപ്പോഴും നമ്മളെ കാണിക്കുന്നത് ലോസ് നിയമങ്ങളാണ്. എന്നാൽ സ്തോത്രം ന്യൂ കവനന്റ് നമ്മൾ കാണിക്കുന്നത് ലൈഫിനെ കുറിച്ചാണ്. സ്തോത്രം. ലൈഫ് എന്താണ്? ലൈഫ് യേശുക്രിസ്തുവിൻ്റെ ജീവനാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവനാൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ ജീവൻ തന്നെ നമ്മളിൽ പ്രവർത്തിച്ച് അല്ലെളിയ നമുക്ക് ജീവനുള്ള ആ ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ കഴിയണം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ വന്നത് ജീവൻ തരുവാനും സമർത്ഥിയായി ജീവൻ തരുവാനുമാണ്. ഈ സമർത്ഥിയുടെ ജീവൻ നമ്മൾ അനുഭവിക്കണം. സ്തോത്രം. അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഒക്കെ നമ്മൾ ജീവൻ അനുഭവിക്കണം. സ്തോത്രം. അല്ലയ, ആ ജീവന്റെ അനുഭവം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ എത്രയോ ബ്ലെസ്ഡ് ആണെന്നറിയോ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറിയ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ 52 വർഷക്കാലം മുമ്പ് ഹല്ലേലൂയ ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വിശ്വാസത്തിൽ വന്നു. ഇന്നും ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ വന്നതാ. സ്തോത്ര. ഹല്ലേലൂയ. അന്ന് മുതൽ വചനത്തോട് എനിക്ക് വലിയ ദാഹമാണ്. ഇപ്പോഴും അതെ. സ്തോത്രം. സ്തോത്രം. ഈ വചനം വിട്ടൊരു കാര്യവുമില്ല. ഈ വചനമാണ് നമ്മുടെ അടിസ്ഥാനം. ഈ വചനത്തിൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കണം. ഇത് ആഴത്തിലേക്ക് നമ്മൾ പോകണം. ഇത് വളരെ സിമ്പിളാണ് സുവിശേഷം, പക്ഷേ അപ്പം തന്നെ ഇത് ആഴമുള്ളതും കൂടെയാണ്. ഹല്ലേലൂയ. ഈ ആഴം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് വേണം. സ്തോത്രം. ഈ വെളിപ്പാട് പ്രാപിക്കാതെ ഒക്കെയില്ല. ആ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചാൽ എത്ര ഹല്ലേലൂയ സന്തോഷകരമാണെന്നറിയോ. ജീവിതം അങ്ങനെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. ഇത് കേൾക്കുകയല്ല നമ്മുടെ ജീവിതത്തിൽ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് നമുക്ക് ഒന്ന് രണ്ട് വായിക്കുള്ള വായിക്കാം. ഫിലിപ്പി ലേഖനം 2:6 വായിച്ചേ. ഫിലിപ്പി ലേഖനം 2:6. ആ ആ ആ ആ ആ ആ സ്തോത്രം. ആ അവൻ യേശുക്രിസ്തു അവൻ ദൈവരൂപത്തിരിക്കുകയും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളയാണെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. കണ്ടോ, യേശുക്രിസ്തു മനുഷ്യനായി വിളങ്ങി. അവൻ ദൈവരൂപത്തിരിക്കുകയാണ്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ളവരാണെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്തു. മാത്രമല്ല, സ്തോത്രം, അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. ഉണ്ടോ? സ്തോത്രം. തന്നെത്താൻ താഴ്ത്തുന്ന ഒരാൾ കർത്താവിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെത്താൻ താഴ്ത്തുന്നവനായിരിക്കണം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ നമുക്കെടുക്കാം. മത്തായിയുടെ സുവിശേഷം 16:24, ലൂക്കോസിൻ്റെ സുവിശേഷം 9:23, രണ്ടും വായിക്കാം. സ്തോത്രം. മത്തായി 16:24. ഇരുപത്തിനാല് മാത്രം. ആ ആ ആ ലൂക്കോസിന് ശേഷം 9:21 കൂടെ വായിക്കാം. മതി. ഒരുത്തിന് എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ കർത്താവിനെ ഫോളോ ചെയ്യാൻ ആരെങ്കിലും ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ഉണ്ടോ, നമ്മുടെ സ്വയം നമ്മൾ ത്യജിക്കാനിടയാത്തിരണം. യേശുക്രിസ്തു അങ്ങനെ ത്യജിച്ചിട്ടാ വന്നത്. അവൻ ഫോളോ അവനെ അവൻ മാതൃക കാണിച്ചു. അവന് മനുഷ്യൻ ദൈവമായിരിക്കെ തന്നെ അവൻ മനുഷ്യായി വന്നപ്പോൾ ദാസരൂപമെടുത്തു, തന്നെത്താൻ ത്യജിച്ചു. ഇതാണ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, തന്നെത്താൻ ത്യജിക്കാനിടയാണ്. നമ്മൾ തന്നെത്താൻ ത്യജിക്കാൻ നമ്മുടെ സ്വാർത്ഥത വളരെയുണ്ട്, നമ്മുടെ സെൽഫ് വളരെയുണ്ട്, നമ്മുടെ ഈഗോ വളരെയുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അല്ലിയ നമുക്ക് ത്യജിക്കാൻ ഒക്കുന്നില്ല, ഞാൻ ഒന്നുമില്ലെന്ന് കാണാൻ ഒക്കുന്നില്ല. ഐ ആം നത്തിങ്, ഞാനൊരു സീറോയാണെന്ന് ചിന്തിക്കുകയില്ല. ഞാനൊരു സീറോയാ, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് കാണിച്ചു തന്നു. സ്തോത്രം, ഓ സ്തോത്രം, എത്ര താഴ്മയുള്ളവരായിരിക്കണം, തന്നെത്താൻ ത്യജിപ്പാനിടയായിത്തീരണം. സ്തോത്രം, നമ്മുടെ പേരോ പെരുമയോ നമ്മുടേതായ സ്ഥാനമോ മാനമോ ദൈവത്തിന് മുമ്പിൽ എന്നാ ഉണ്ട്? ഒന്നുമില്ല. ദൈവമക്കളെ, നമ്മൾ തന്നെത്താൻ താഴ്ത്തുന്നവരായിരിക്കണം, ഏറ്റവും വിനയുള്ളവർ. അതാ കർത്താവിൽ നിന്ന് പഠിക്കേണ്ടത്, അതാ മാതൃക. സ്തോത്രം, അവനെ ശൂഷയല്ല, അവൻ്റെ ജീവിതം ആ മാതൃക. ആ മാതൃക നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹം ഉണ്ടാകും. താഴ്മയില്ലാത്തതുകൊണ്ടല്ലേ ഭാര്യയുടെ നേരെ കോപിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, അരിശപ്പെടുന്നത്, ഭാര്യയെ താത്തു പറയുന്നത്? സ്നേഹമുണ്ടോ? സ്തോത്രം, എത്ര കുടുംബങ്ങളുണ്ട് അങ്ങനെ. സ്തോത്രം, താഴ്മയില്ലെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഭാര്യയുടെ ഭർത്താവിൻ്റെ നേരെ കയർക്കുന്നത്. ഭാര്യ, സ്തോത്രം, നമ്മൾ ഈ ചിരിച്ച് കാണിക്കുന്നതല്ലേ ഒന്ന്, കോര കുടുംബത്തിൽ ചെല്ലണം. എനിക്ക് വിളിച്ചൊന്നും അറിയത്തില്ല, എനിക്കറിയാം അനേക പെന്തക്കോസ് കുടുംബങ്ങൾ, ഒരു ഇതുമില്ല, ഒരു ഇതില്ല. ഇരിക്കുമ്പോൾ അന്യഭാഷ കൊണ്ട് തകർക്കുക, ഈ വീട്ടിൽ വീട്ടിൽ ചെല്ലുമ്പം മാതൃഭാഷയെ ചീത്ത പറയുക. വെരി ബാഡ്. ഓഹോ, മടുത്തു. ഇന്ന് പെന്തക്കോസ് അങ്ങേയറ്റം മോശമായിക്കിരിക്കുന്നു. നിങ്ങളേലും ദൈവകൃപയിൽ രക്ഷപ്പെടണം. നിങ്ങൾ നിത്യതി കാണണമെന്നുള്ള ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ. സ്തോത്രം, നിങ്ങൾ നിത്യതി കാണണം. നിങ്ങളൊന്ന് ചിന്തിക്കണം. സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ താഴ്മ. വീട്ടിൽ ചെല്ലും പറയാം യേശുക്രിസ്തുവിൻ്റെ താഴ്മ എങ്ങനെയാണെന്ന്, വിനയം എങ്ങനെയാണെന്ന്. സ്തോത്രം, ഓഫീസിൽ ചെല്ലും പറയാം, ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ സ്തോത്രം, ക്ഷമിക്കാത്ത എത്ര പേര് ഉടിയൊട്ടിപ്പുണ്ടെന്ന് ഞാൻ ചോദിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്നേഹത്തോട് ചോദിക്കുകയാണ്, ആരോടെങ്കിലും ഭൂമി നിങ്ങൾക്ക് ക്ഷമിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. സ്തോത്രം, ക്ഷമ ചോദിക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല, ക്ഷമിക്കുകയില്ല. സ്തോത്രം, നിത്യതിപ്പാൻ ഒക്കെയല്ല നർത്ഥം. ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ നേരിട്ടോ സംസാരിക്കണം, എനിക്ക് എന്നോട് ക്ഷമിക്കണം. ഇന്ന് രാവിലെ എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞു, നാട്ടിൽ നിന്ന് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നു പോലുമില്ല. സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റം. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സിമ്പിളായിട്ട് ജീവിച്ചാൽ മതി. സ്തോത്രം, അങ്ങനെ ജീവിക്കണം, നമ്മളെ തന്നെ ത്യജിക്കണം. സ്തോത്രം, നമ്മളിവിടെ വരുമ്പോൾ നല്ല ഭക്തരാ, എല്ലാവരും വലിയ കുഴപ്പം, എല്ലാവരും വലിയ സന്തോഷമാണ്. നമുക്ക് തിങ്കളാഴ്ച തൊട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ്? സ്തോത്രം, നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ, നമ്മുടെ ജീവിതം, നമ്മുടെ പോക്ക് വരവ്, ഇതെല്ലാം ദൈവം കാണുന്നില്ല. 24 മണിക്കൂറും നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കുടുംബജീവിതം നിങ്ങൾ ശരിയാക്കണം. എന്നിട്ട് കുടുംബങ്ങൾ കൂടുന്നതാണ് സഭ, ഓരോ യൂണിറ്റ്, ഓരോ അല്ലയ ഭവനങ്ങളാണ്. ആ ഭവനങ്ങളെല്ലാം വരുമ്പോൾ വലിയ അനുഗ്രഹമായിരിക്കും. അല്ലാതെ സ്തോത്രം, വീട്ടിൽ വഴക്കുണ്ടായിട്ട് ഇവിടെ വന്നിട്ട് കൈയടിച്ചാലൊന്നും കാര്യം നടക്കുകയില്ല. സ്തോത്രം, ഇത് ഹല്ലേലൂയ ആത്മീയർക്ക് പറ്റിയതല്ല. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ ഓർപ്പിക്കേണ്ട കാര്യം, ഗലാത്തി ലേഖനം 2:20 അത് നമ്മുടെ ജീവിതത്തെ അനുഭവമാക്കണം. ഞാൻ സ്തോത്രം ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യെസ്, ക്രൂശിക്കപ്പെട്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ദിവസം തോറും ക്രൂശിക്കപ്പെടുമെന്നാണ് പൗലോസ് പറഞ്ഞു. ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥത എല്ലാം വിട്ടിട്ട് ഹല്ലേലൂയ നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമായിത്തീരുന്നതാണ് ക്രൂശിക്കപ്പെടുന്നത്. അല്ല, നമ്മളാരും ക്രൂശിലോട്ട് പോകണ്ട. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അത് ഒരിക്കലായിട്ട് തീർന്നു. എന്നാൽ നമ്മൾ ക്രൂശിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഇഷ്ടം വേണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം മതി. ഒരു കടയിൽ ചെന്നൊരു സാധനം മേടിക്കുമ്പോൾ എൻ്റെ ഇഷ്ടം വേണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം മതി. വീട്ടിലൊരു സാധനം കൊണ്ടുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് മതി. ഒരിടത്ത് പോകണമെങ്കിൽ അത് എൻ്റെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതമാണ്, എനിക്ക് പോയാൽ മതി. അങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്തോത്രം, അതാണ് യഥാർത്ഥമായി ക്രൂശെടുക്കുന്നത്. സ്തോത്രം, അപ്പം നമുക്ക് ക്രൂശെടുക്കണം. അല്ല, അക്ഷരീയമായ ഒരു ക്രൂശ് കെട്ടി തൂക്കുകയോ അല്ലെങ്കിൽ കയ്യിലെടുത്താലോ ഒന്നും നടക്കുകയില്ല. സ്തോത്രം, നമ്മുടെ ലൈഫിൽ അത് കൊണ്ടുവരണം. അങ്ങനെ മുമ്പിൽ നമുക്ക് ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ കഴിയും. പാപത്തിന്മേൽ ജയം, ലോകത്തിന്മേൽ ജയം, കണ്ണിന്മേൽ ജയം, നമ്മുടെ ചിന്തകൾ മേൽ വരം. എത്രയോ ചെറുപ്പക്കാരാണ് മൊബൈൽ അശ്ലീല ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത്. സഹോദരിമാര്, ഷെയിം. സ്തോത്രം, ഹല്ലേലൂയ. സമയമില്ലാത്തതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ദീർഘമായി പറയുന്നില്ല, അത് മാത്രം ഹല്ലേലൂയ. സമയമുണ്ടായിരുന്നേ പറയാമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഉറപ്പിക്കുകയാണ്, നന്ദിയോട് സ്തോത്രം. അടുത്തത് കർണൽമേൻ, മൂന്നാമത്തെ കാര്യമാണ് കർണൽമേൻ. അതിൻ്റെ 3:1 വാക്യം വായിച്ച് സ്തോത്രം. കൊരിന്ത്യ ലേഖനം 1:3 സ്തോത്രം 1. ആ ആ ഓ സ്തോത്രം, ഇവിടെ പറയാണ് ഹല്ലേലൂയ ആത്മീയന്മാരോടെന്ന പോലെയല്ല, ജഡിയന്മാരോടെന്ന പോലെ. സ്തോത്രം, ഇതാണ് സ്തോത്രം. ഹല്ലേലൂയ കാർണൽ മെൻ എന്നാണ് ഇംഗ്ലീഷിൽ, ജഡിയന്മാർ. സ്തോത്രം, ഇന്ന് വിശ്വാസ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജഡിയന്മാരാണ്, ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാ. ഇഷ്ടം അറിയാമോ? നമ്മുടെ പാട്ട് പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, റോക്ക് മ്യൂസിക് ഇവിടെ വളരെ നല്ലതാണ്, വളരെ വെറും റോക്ക് മ്യൂസിക്കാണ്. നമ്മുടെ ഹല്ലേലൂയ വികാരത്തെ ഉണർത്തുന്ന കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുകയില്ല. യേസ് ദാദി പഴയ പാട്ടുകളൊക്കെ ഇവിടെ പാടുന്നത് ഹല്ലേലൂയ ഞാൻ ഓർക്കാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ പാട്ടുകളൊക്കെ പാടുമ്പോൾ കെ വി ചെറിയാൻ സാറിൻ്റെ പാട്ടൊക്കെയാണ് ഇവിടെ പാടിയത്. വളരെ നല്ല പാട്ടുകളാണ്. സ്തോത്രം, ഇംഗ്ലീഷ് നല്ല പാട്ടാണ്. ഹല്ലേലൂയ ചിലടത്ത് ചെല്ലണം, വെറും സ്തോത്രം ജഡീയമായിട്ടുള്ള കാര്യങ്ങളെ ഉയർത്തുന്ന നമുക്ക് തോന്നും ഇത് പായും ഒന്നുമല്ല. സ്തോത്രം, പോയി കഴിയുമ്പോൾ അറിയാം അതിൻ്റെ ഒന്നുമില്ല. ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, വളരെ സ്നേഹത്തോടെ പറയട്ടെ, നമ്മുടെ ജഡത്തെ ഉണർത്തുന്നതല്ല, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിരിക്കണം. നമ്മുടെ പാട്ടുകളും നമ്മുടെ ജീവിതവും ഒക്കെ അങ്ങനെ ആയിരിക്കണം. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നമുക്ക് ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ജഡീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. അത് ജഡമനുഷ്യ അല്ലെങ്കിൽ കാർണൽ മേനാണ്. സ്തോത്രം, അതിൽ നമുക്ക് യഥാർത്ഥ ആത്മീയരായിത്തീരണം, ആത്മീയ ജീവിതം നയിക്കണം. അത് ഞങ്ങൾ ഓർപ്പിക്കട്ടെ. സ്തോത്രം, ഞാൻ ഹല്ലേലൂയ ഒരു സ്തോത്രം ഉദാഹരണം കേട്ടിട്ടുണ്ട്, ഒരു സ്തോത്രം ഒരു കഥ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ ഒരിക്കലേ ഹല്ലേലൂയ സ്കൂൾ ഈ ക്രിസ്മസ് ടൈമിലെ ടീച്ചർ പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾ ഹല്ലേലൂയ എന്തൊക്കെയാണ് നിങ്ങൾ ക്രിസ്മസിന് ചെയ്യാൻ പോകുന്നത്? കത്തോലിക്കരായ സ്റ്റുഡൻസിനോട് ചോദിച്ചു, പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകും? ഞങ്ങൾ വീട് അലങ്കരിക്കും, ഞങ്ങൾ അരളിയ പിന്നെ ചാറ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ഞങ്ങൾ പുൽക്കൂടുണ്ടാക്കും, അതുപോലെ അങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അല്ലിയ ഞങ്ങൾ ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കും, വളരെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷം. അടുത്ത് ആംഗ്ലിക്കൻ ചർച്ചുകാരെ പിള്ളേരുണ്ട്, അവരോട് ചോദിച്ചു സ്തോത്ര നിങ്ങൾ എന്നാ വെച്ചു. ഞങ്ങൾ അതുപോലെ തന്നെ സ്റ്റാറൊക്കെ ഉണ്ടാക്കും, ഞങ്ങൾ വളരെ സന്തോഷമാണ്, പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ നല്ലപോലെ ഉണ്ടാക്കി കേക്കൊക്കെ മുറിക്കും, ഇങ്ങനെ പല പല കാര്യങ്ങൾ അവരും പറഞ്ഞു സ്തോത്ര. നിങ്ങൾ പിന്നെ അവസാനം നിങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് സ്തോത്ര. മൂന്നാമത് ഈ യഹൂദ പിള്ളേരുണ്ടായിരുന്നു, യഹൂദ പിള്ളേർ. അപ്പം യഹൂദന്മാരുടെ പിള്ളേരോട് ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് ക്രിസ്മസിന്? ആ ഞങ്ങളുടെ പപ്പായിക്ക് വലിയ കടയുണ്ട്, അവിടെ ഞങ്ങൾ പോവും, അവിടെ ക്രിസ്മസിൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്, സ്റ്റാറ്, അതുപോലെ ബുൾക്കൂട്, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഞങ്ങളത് വിൽക്കും സ്തോത്രം, ഞങ്ങൾക്ക് ധാരാളം പണമൊക്കെ കിട്ടും, ക്രിസ്മസ് സീസണിന് നല്ല പണം കിട്ടും സ്തോത്രം സ്തോത്രം. പിന്നെ അവസാനം ചോദിച്ചു നിങ്ങൾക്കത് എങ്ങനെയുണ്ട്? എന്ത് നല്ല ഉത്സാഹം യേശു സ്തോത്രം. അവർക്ക് പറഞ്ഞത് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. അവർക്ക് മനസ്സിലായത് ഈ പണമെല്ലാം കിട്ടുന്ന ഈ യേശു ക്രിസ്തു എത്ര നല്ലതാണ്. ഹല്ലേലൂയ, നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, നമുക്ക് പണം കിട്ടുന്നൊരു സന്തോഷമല്ല ഇത്, നമുക്ക് സ്പിരിച്വലായിട്ടൊരു സന്തോഷം. ജെ ഡി എ മനുഷ്യൻ എപ്പോഴും പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടാണ്, പണം വേണം പണം വേണം, ഇങ്ങനെ ദൈവാഗ്രഹം എപ്പോഴും ആഗ്രഹം, അത് വേണം. കടന്നു വന്നാലും ഒരു ദിവസം പ്രസംഗം ചെയ്താൽ അതിൻ്റെ കാശ് വേണം, ഒരിടത്ത് പോയാൽ കാശ് വേണം. ചെടിയമൻ്റെ ലക്ഷണം പണത്തേലുള്ള ആശ്രയം. പണം കൊണ്ട് കറിയുണ്ട് കുടുംബ ജീവിതം തകർന്നു. ദൈവമക്കളെ, നമുക്ക് കിട്ടുന്ന ആ സ്വത്തമായ ജീവിതം, ജോലി ചെയ്യുന്ന കിട്ടുന്നത്, അതുപോലെ അല്ലെ ദൈവസനിൽ കിട്ടുന്നത്, അതും അത് മാത്രമേ നിലനിൽക്കുള്ളൂ, അല്ലാത്ത ഒരു പൈസ ഉണ്ടാക്കിയാലും നിലനിൽക്കുകയില്ല സ്തോത്രം. അവിടെ എല്ലാം കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും ഞെരുക്കവുമായിരിക്കും. എന്നാൽ ആത്മീയർക്ക് ആത്മീയമായ കാര്യങ്ങളിലായിരിക്കും കൂടുതൽ താല്പര്യം. നമുക്ക് ആത്മീയ ജീവിതത്തിലേക്ക് വരാകാം. നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ, ആത്മാവിലുള്ള ഒരു ജീവിതം, ദൈവത്തിൻ്റെ വചനത്തിലുള്ള താഴ്മയുള്ള വിനയമുള്ള നിഷ്കളങ്കതയുള്ള നിർമ്മലമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കിടയായിത്തീരണം. കർത്താവ് വരുമ്പോൾ നമ്മളെക്കുറിച്ച് പറയണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനേ. ആ വിളി കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനേ അല്ല, ഇവിടെ പേരും പെരുമയാണ് നമുക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ, ഇവിടെ സ്ഥാനവും മാനവുമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് നമുക്ക് കിട്ടും. പക്ഷേ ആ മറ്റേത് കിട്ടുകയില്ല. മറ്റേത് കിട്ടണമെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ പിൻപറ്റണം, നമ്മളെ തന്നെ ത്യജിക്കണം. അങ്ങനെ ഒരു ക്രിസ്തുവിനെ നയിപ്പാൻ നമുക്ക് ഏവർക്കും ഇടയായിത്തീരട്ടെ. ദൈവം സന്ദർഭം തന്ന ആ കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാനായിട്ട് അധികം ആഗ്രഹവും താല്പര്യവും നിങ്ങൾക്ക് വേണം എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഹലുവ, അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹമുണ്ടായിരിക്കണം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുകയും ഹല്ലേലൂയ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ സ്നേഹം ഒന്നും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും.